ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിന് മാത്രമല്ലാട്ടെ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എന്നെ ബലപ്പെടുത്തുകയും എന്നെ വഴിയിടത്തുകയും ചെയ്ത രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വിശ്വാസത്തിൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള വചനങ്ങളാണെങ്കിലും എന്നെ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസങ്ങളിൽ ബലപ്പെടുത്തിയതുകൊണ്ട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. വിശ്വാസത്തിൽ കർത്താവിനോട് നമ്മൾ എങ്ങനെ നമുക്ക് കർത്താവിൻ്റെ അടുത്ത് വരാം, കർത്താവിൽ നിന്ന് നമുക്ക് എങ്ങനെ പ്രാപിക്കാം, അതിനെക്കുറിച്ചുള്ള മൂന്ന് സിമ്പിൾ സ്റ്റെപ്സ് അല്ലെങ്കിൽ മൂന്ന് ചുവടുകൾ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ചുവട് വെക്കുന്നതിന് മുമ്പിലായിട്ട് നമ്മുടെ ഹൃദയത്തിലുണ്ടാകേണ്ട ഒരു മനോഭാവവും നമ്മൾ ദൈവത്തോടുള്ള ഒരു ബന്ധവും എങ്ങനെയായിരിക്കണമെന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് അതിന് തുടങ്ങാം. കാരണം പലപ്പോഴും നമ്മൾ കർത്താവിൻ്റെ അടുത്ത് വരികയും ദൈവവചനത്തെ സമീപിക്കുകയും ചെയ്യുന്നത് പലപ്പോഴും ഒത്താൽ ഒത്തു അല്ലെങ്കിൽ കിട്ടിയാൽ കിട്ടി എന്നുള്ള ഒരു മനോഭാവത്തിലാണ് പലപ്പോഴും നമ്മൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുന്നത്. അങ്ങനെയല്ല, ദൈവവചനത്തിൽ അങ്ങനെയല്ല നമ്മൾ കാണുന്നത്. ഒത്താലൊത്തു കിട്ടിയാൽ കിട്ടി എന്നുള്ള ആ മനോഭാവത്തിലല്ല നമ്മൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് വരേണ്ടത്. ദൈവത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ വളരെ ബോൾഡായിട്ടും ദൈവത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ വിശ്വാസത്താലും അതേസമയം നമ്മുടെ ഹൃദയത്തിലുള്ള മനോഭാവത്തെ തിരുത്തേണ്ടടുത്ത് തിരുത്തിയും വേണം നമ്മൾ കർത്താവിൻ്റെ അടുത്തേക്ക് വരേണ്ടത് എന്ന് ദൈവത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ആദ്യമായിട്ട് പത്രോസിന്റെ ലേഖനത്തിൽ ഒന്ന് പത്രോസിലെ അതിൻ്റെ രണ്ടാം അധ്യായത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. ഒന്ന് പത്രോസ് രണ്ടാം അധ്യായത്തിന്റെ ഒന്നാം വചനത്തിൽ ഇങ്ങനെയാണ്, കർത്താവിന്റെ വചനത്തെ സമീപിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഇവിടെ പറയുകയാണ്. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞു ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. അവർക്ക് ഇവിടെ പറയുകയാണ്, നമ്മൾ കർത്താവിന്റെ വചനത്തോട് അടുത്ത് വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുണ്ടാകേണ്ട നമുക്കുണ്ടാകേണ്ട ആ മനസ്സിന്റെ മാനസിക ഭാവം ഇതായിരിക്കണം. സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാം നീക്കിക്കളഞ്ഞു. അപ്പൊ ഇവിടെ ഒരു ഇങ്ങനെ ഒരു മാനസിക അവസ്ഥയിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു തലത്തിൽ എത്തിയ നമുക്കാണ് വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളത്, അല്ലെങ്കിൽ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറഞ്ഞ ഇതിന്റെ എല്ലാത്തിന്റെയും ആ പറഞ്ഞ പല കാര്യങ്ങളുടെയും ആകത്തുക നമ്മൾ കർത്താവിന്റെ അടുത്ത് ഒരു ഹ്യൂമിലിറ്റിയിൽ അല്ലെങ്കിൽ താഴ്മയിൽ വരണം എന്നതാണ് അവിടെ ആഗ്രഹിക്കുന്നത്. കാരണം എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാം തുടങ്ങി ഇതെല്ലാം നമ്മുടെ ആ ഹോട്ടിനെസ് അല്ലെങ്കിൽ നമ്മുടെ അഹംഭാവത്തിൽ നിന്ന് പലപ്പോഴും ഉളവാകുന്ന വിവിധങ്ങളായ പാപങ്ങളായതുകൊണ്ട് കർത്താവിന്റെ അടുത്തൽ അല്ലെ കർത്താവിന്റെ വചനത്തിന്റെ അടുക്കൽ വരേണ്ടത് ഈ താഴ്മയുടെ അല്ലെങ്കിൽ എളിമയുടെ മനോഭാവത്തോടുകൂടി വരണമെന്നാണ് ദൈവജനം പറയുന്നത്. ഈ രണ്ടാമതായിട്ട് നമുക്ക് പരിചയമുണ്ട് 11 ഹീബ്രൂസ് ഹെബ്രായക്കർ ഗ്രന്ഥ ലേഖനം 11 അധ്യായത്തില് അതിന്റെ 6 വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഹീബ്രൂസ് 11:6, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലേ. ഇപ്പൊ രണ്ടാമതായിട്ട് നമ്മൾ കർത്താവിന്റെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾക്ക് വേണ്ടത് നമ്മളൊരു ഫെയ്ത്ത്, അല്ലെങ്കിൽ കർത്താവിന്റെ അടുത്തിൽ വരുന്ന ദൈവം നമ്മൾ അന്വേഷിക്കുന്ന കാര്യങ്ങൾക്ക് പ്രതിഫലം നൽകും, അല്ലെങ്കിൽ ദൈവം നമ്മൾ ആഗ്രഹിക്കുന്ന ദൈവത്തിന് പ്രകാരം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് പ്രതിഫലം തരും എന്നുള്ള ആ വിശ്വാസത്തിൽ വേണം കർത്താവിന്റെ അടുക്കൽ വരുവാൻ എന്നാണ് ഈ വചനം പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കർത്താവിന്റെ അടുക്കൽ വരുന്നവർ വിനയത്തോടെയും എളിമയോടെയും വരിക. രണ്ടാമതായി കർത്താവിന്റെ അടുക്കൽ വരുന്നത് നമ്മൾ ഒരു ഫെയ്ത്തിൽ അല്ലെങ്കിൽ വിശ്വാസത്തിൽ വേണം വരുവാൻ എന്നാണ് ദൈവവചനം നമ്മളെ കാണിക്കുന്നത്. ഇങ്ങനെ നമ്മൾ വിശ്വാസത്താലും നമ്മുടെ ഹൃദയത്തിന്റെ മനോഭാവത്താലും നല്ല മനോഭാവത്താലും കർത്താവിന്റെ അടുക്കൽ നമ്മൾ വരണം. പക്ഷെ ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളിലും നമുക്ക് പല ഡിമാൻഡുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അല്ലെ. നമുക്ക് ദേഹം, ദേഹി, ആത്മാവ് ഇങ്ങനെ പല തലത്തിൽ നമുക്ക് ഡിമാൻഡുകളുണ്ട്. നമ്മുടെ ദേഹ, നമ്മുടെ ശാരീരികമായിട്ട് നമുക്ക് ആവശ്യങ്ങളുണ്ട്. നമ്മുടെ മാനസികമായിട്ട് ഒത്തിരി ബേർഡൻസും നീഡ്സും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും ഒക്കെയുള്ളതാണ്. ഇനി നമ്മൾ ആത്മീയമായിട്ട് നമുക്ക് പലപ്പോഴും ഭാരങ്ങളും അല്ലെങ്കിൽ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ബലം പ്രാപിക്കേണ്ട പല കാര്യങ്ങളുണ്ട് അല്ലേ. അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം അല്ലെങ്കിൽ ഒരു 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 മതപരമായ ചടങ്ങുകളായി പലപ്പോഴും മാറിപ്പോകും. ആ ഒരു മതപരമായ ചടങ്ങുകളിൽ നമ്മളിവിടെ വരിക, വചനം കേൾക്കുക, തിരിച്ചു പോവുക എന്നുള്ള ആചാരങ്ങളുടെ ആ ഭാരം നമ്മുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകും. പക്ഷെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലും ഒരുപക്ഷെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലും നമ്മുടെ ജോലിപരമായ സാഹചര്യങ്ങളിലും നമ്മുടെ വ്യക്തിപരമായ സാഹചര്യങ്ങളിലും നമുക്കിങ്ങനെ ഭാരങ്ങൾ ഉണ്ടാകാം. ഇങ്ങനെയുള്ള അവസ്ഥയിൽ കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിനാദ്യമായിട്ട് നമുക്ക് പരിചയമുള്ള മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തില് കർത്താവിന്റെ ഒരു കോളിംഗ് ഉണ്ട്. അവിടെ 11-ാം അധ്യായത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഇവിടെയാണ് നമ്മൾ വെക്കേണ്ടത്. വിശ്വാസത്താലും അതിന്റെ 28-29 വചനങ്ങള് മാത്യു ചാപ്റ്റർ 11:28. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ, എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകെ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു. ഇവിടെ നോക്കുക, കർത്താവിന്റെ ഒരു ഒരു വിളിയാണ്, കർത്താവിന്റെ ഒരു വിളിയാണ്, കം, വരിക. അപ്പൊ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് കർത്താവിന്റെ അടുക്കൽ പോവുക എന്നുള്ളതാണ്. നമ്മുടെ ഭാരങ്ങളും നമ്മുടെ ബുദ്ധിമുട്ടുകളും അത് എന്തു തന്നെയായിട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ദേഹം ദേഹ ആത്മാവിൽ ഇത് പ്രത്യേകമായിട്ടും റിലീജിയസ് അല്ലെങ്കിൽ മതപരമായ ചടങ്ങുകളിൽ ബുദ്ധിമുട്ടി കഴിയുന്ന യഹൂദന്മാർക്ക് വേണ്ടി കർത്താവ് പറഞ്ഞതെങ്കിലും എനിക്ക് തോന്നുന്നു നമുക്ക് നമ്മുടെ എല്ലാ അർത്ഥത്തിലും അല്ലെ നമ്മുടെ ഭാരങ്ങളും അധ്വാനങ്ങളും ആയിട്ട് അതിൻ്റെ ഒരു മറുപടി അല്ലെങ്കിൽ അതിൻ്റെ ഭാരത്താൽ നമ്മൾ ബുദ്ധിമുട്ടുകയാണെങ്കിൽ കർത്താവിനൊരു വിളിയുണ്ട്, വരുവിൻ, വരുവിൻ, എന്റെ അടുക്കൽ വരുവിൻ. നമ്മൾ പലപ്പോഴും നമ്മുടെ അധ്വാനങ്ങൾക്ക് പകരം വെക്കുന്നത് വീണ്ടും അധ്വാനമാണ്, നമ്മുടെ ഭാരങ്ങൾക്ക് പകരം വെക്കുന്നത് വീണ്ടും ഭാരമാണ്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ അധ്വാനിച്ചിട്ട് നമ്മളൊന്നും നമുക്ക് അതിന്റെ പ്രതിഫലം കിട്ടാത്തപ്പോൾ നമ്മൾ വിചാരിക്കും അല്പം കൂടെ അധ്വാനിക്കാം, അല്പം കൂടെ ഉത്സാഹിക്കാം, അല്പം കൂടെ നമ്മുടെ സ്വന്തം ശക്തിയിൽ ചെയ്യാം. നമ്മൾ ഭാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ആ ഭാരത്തെ കൂടെ ആകുലതപ്പെട്ട് നമുക്ക് വീണ്ടും ഭാരങ്ങളായിരിക്കും നമ്മളെ ഉണ്ടാകുന്നത്. നമ്മുടെ ദൈവജനപ്രകാരം അങ്ങനെയല്ല ദൈവം പറയും. ദൈവം പറയുന്നത് അധ്വാനിക്കുന്നവരും ഭാരമുള്ളവരും നിങ്ങൾ എന്റെ അടുക്കൽ വരിക. അപ്പൊ ആദ്യമേ നമ്മൾ കേൾക്കേണ്ട ശബ്ദം കർത്താവിൽ നിന്ന് വരിക, എന്റെ അടുക്കൽ വരിക എന്നുള്ള ശബ്ദം നമ്മൾ കേട്ട് കർത്താവിന്റെ അടുത്ത് വിശ്വാസത്തോടെ വരണം, അല്ലെങ്കിൽ താഴ്മയോടെ. കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ മുഖം ലഘുവും മൃദുവുമാണ്. അവിടെ വരിക എന്നുള്ള വിളി നമ്മൾ കേൾക്കേണ്ടിയിരിക്കുന്നു. അത് ആദ്യത്തെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിത ഭാരങ്ങൾ എന്തു തന്നെയാണല്ലോ ബുദ്ധിമുട്ടുമ്പോൾ നമ്മൾക്ക് ആദ്യം ചെയ്യാവുന്ന കാര്യം കർത്താവിന്റെ അടുത്ത് പോവുക. കം, കർത്താവ് വിളിക്കുക നമ്മൾ, കം, വരിക, ഇറ്റ്സ് എ കോളിംഗ്. അത് കർത്താവിന്റെ വിളിയോട് നമ്മൾ പ്രതികരിക്കുക, കർത്താവിന്റെ അടുത്ത് ചെല്ലുക. രണ്ടാമതായി, കർത്താവിന്റെ അടുത്ത് വന്നതിന് ശേഷം നമുക്ക് ചെയ്യാവുന്ന രണ്ടാമത്തെ കാര്യം, പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ പലപ്പോഴും നമ്മൾ മനഃപ്പാഠമാക്കിയ വചനമാണെങ്കിലും അതിന്റെ 5-ാം അധ്യായത്തിന്റെ അതിന്റെ 7-ാം വചനം ഇങ്ങനെയാണ് പറയുന്നത്. പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം 7-ാം വചനത്തില് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുന്നു. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറയുന്നത്, കാസ്റ്റിംഗ് ഓൾ യുവർ കെയർസ് അപ്പോൺ ഹിം, ഫോർ ഹി കെയറത്ത് ഫോർ യു, യു കെയർസ് ഫോർ യു. സി, എനിക്ക് തോന്നുന്നത് പത്രോസ് ഈ ലേഖനം എഴുതിയപ്പം പത്രോസ് ഒരു മുക്കുവനായത് കാരണം നമ്മൾ ഈ മുക്കുവന്മാരുടെ കോണ്ടെക്സ്റ്റിൽ നമുക്ക് കാണാൻ പറ്റും, കാസ്റ്റിംഗ് ദ നെറ്റ് അല്ലെങ്കിൽ കാസ്റ്റിംഗ് അല്ലെങ്കിൽ ഇടുക, ഇട്ടുകൊടുക്കുക, ഇടുക. ഇത് കർത്താവിനോട് ഒരു നമ്മുടെ ഭാരങ്ങൾ പറയുകയല്ല നമ്മൾ അവിടെ ചെയ്യുന്നത്, അവിടെ കർത്താവിന്റെ മേൽ നമ്മളെ ഭാരങ്ങൾ ഇടുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു നെറ്റ് അല്ലെങ്കിൽ ഒരു മീനിന്റെ വല നമ്മളിങ്ങനെ എറിഞ്ഞ് മത്സ്യം പിടിക്കാൻ ഇങ്ങനെ എറിഞ്ഞിടുന്നത് പോലെ അത് നമ്മുടെ കയ്യിലല്ല, നമ്മൾ അതിനെ ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞതുപോലെ പത്രോസ് ഇവിടെ പറയുകയാണ്, കാസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ചിന്താകുലങ്ങൾ അവന്റെ മേൽ ഇടുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, ഞാൻ ചെറുപ്പത്തിലൊക്കെ പഠിച്ചപ്പോൾ ഒരു സ്റ്റോറിയിലാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ പണ്ടുള്ള പടങ്ങളിൽ കണ്ടിട്ടുണ്ട്, ചുമട് താങ്ങി എന്ന് കണ്ടിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയത്തില്ല. ചുമട് താങ്ങി രണ്ട് പോൾ വെക്കും, അതിന്റെ മേൾ വേറൊരു പോൾ വെക്കും. അതായത് പണ്ട് മനുഷ്യർ നടന്നു പോകുന്ന വഴികളില് ഈ ഭാരങ്ങൾ ചുമന്നുകൊണ്ടാണ് അവർ നടന്നു പോകുന്ന വഴിയെ. അപ്പൊ അവർക്കൊരു ആശ്വാസം കണ്ടെത്താനായിട്ട് അന്നത്തെ സിസ്റ്റം കണ്ടുപിടിച്ച ഒരു പ്രത്യേകതയാണ് ചുമട് താങ്ങി എന്ന് പറയുന്നത്. അതായത് ഒരു മേശ പോലത്തെ രണ്ട് പോളുണ്ട്, അതിന്റെ മുകളിൽ വേറൊരു പോളുണ്ട്. ചുമന്നുകൊണ്ട് പോകുന്നവർ തന്റെ ചുമട് അത് ഒരു അല്പം ഹൈറ്റിലായിരിക്കും, ആ ഹൈറ്റിലോട്ട് ഇറക്കി വെക്കും, അവരവിടെ വിശ്രമിക്കും, വിശ്രമിച്ചതിന് ശേഷം വീണ്ടും ചുമടുമായിട്ട് പോകും എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഭാരങ്ങളും നമ്മുടെ ബുദ്ധിമുട്ടുകളും കർത്താവിന്റെ മേൽ ഇറക്കി വെക്കുക, അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മൾ ആ ഭാരം ഏറ്റെടുക്കുക ഇല്ല എന്നൊരു വിശ്വാസത്താൽ തീരുമാനിക്കുക, ഇതാണ് കർത്താവിന്റെ മേൽ ഭാരങ്ങൾ ഇടുക, അല്ലെങ്കിൽ കർത്താവിന്റെ മേൽ നമ്മുടെ കെയർസ് ത്രോ ചെയ്യുക എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുകയാണ് നമ്മൾ നമ്മുടെ ഭാരങ്ങൾ കർത്താവിന്റെ അടുത്ത് വന്നതിന് ശേഷം നമ്മുടെ ഭാരങ്ങൾ കർത്താവിന്റെ മേൽ ഇറക്കി വെക്കണം. നമ്മൾ ഈ ഭാരങ്ങൾ ചുമന്നുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല, കാരണം അവൻ നമ്മളെ കരുതുന്നവനാണ്. കർത്താവായ യേശു കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നവനാകിയാൽ, അതല്ലാതെ ഭാരങ്ങൾ നിമിത്തം കർത്താവ് നമ്മളെ പഴിക്കുകയോ ഒരുപക്ഷെ നമ്മുടെ ഭാരങ്ങൾ നമ്മുടെ എന്തുവാ പാപങ്ങൾ നിമിത്തമായിരിക്കാം നമ്മുടെ ഭാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ കാലത്തെ നമ്മുടെ തെറ്റായ തീരുമാനങ്ങളായിരിക്കാം നമ്മളെ ആ ഭാരങ്ങളും വിഷമങ്ങളും തലത്തിലേക്ക് എത്തിച്ചത്. ഒരുപക്ഷെ നമ്മൾ ചെയ്തു കൂട്ടിയ മണ്ടത്തരങ്ങളുടെയൊക്കെ അനന്തരഫലമായിരിക്കാം ഈ പാപങ്ങളും മറ്റു കാര്യങ്ങളും. എന്തു തന്നെയാണെങ്കിലും ഇവിടെ പറയുകയാണ്, എന്തു തന്നെയാണെങ്കിലും നമ്മളെ കുറ്റങ്ങൾ കൊണ്ടും നമ്മുടെ കുറവുകൾ കൊണ്ടും എന്തു തന്നെയാണെങ്കിലും നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ പാളിച്ചകൾ കൊണ്ട് പറ്റിയ എന്ത് തന്നെയാണെങ്കിലും അതിവിടെ പറയുകയാണ്, അത് അവന്റെ മേൽ ഇട്ടുകൊള്ളുക, അവന്റെ മേൽ വെച്ചുകൊള്ളുക. ഇത് വെറും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് വെറും കർത്താവ് എന്റെ ഭാരം നിനക്ക് തരുന്നു എന്നുള്ളതല്ല. വി ഷുഡ് റെഫ്യൂസ് ടു ടേക്ക് ദാറ്റ് ബേർഡൻ അപ്പോൺ അസ്. നമ്മൾ വിശ്വാസത്താൽ വി ഷുഡ് നമ്മൾ കർത്താവിനോട് പറയണം, ഇത് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഇത് നിന്റെ മേൽ ഞാൻ വെക്കുന്നു, ഐ എം ത്രോയിങ് ഇറ്റ് അവേ ഓൺ യു, നിന്റെ മേൽ ഞാൻ എറിഞ്ഞുകൊള്ളുന്നു എന്നുള്ള ആ ഉറച്ച വിശ്വാസത്തോടെ ഉറച്ച സ്റ്റെപ്പോടെ രണ്ടാമതായിട്ട് കർത്താവിന്റെ അടുത്ത് വരണം എന്നുള്ളതാണ്. ഇവിടെ പലപ്പോഴും നമ്മൾ ഈ ബേർഡൻസ് ഇടുന്ന ആരുടെയിലാണെങ്കിലോ, ഒരുപക്ഷെ നമ്മുടെ സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന മറ്റു വ്യക്തികളുടെ മേലാണ് നമ്മൾ ഈ ബേർഡൻസ് പലപ്പോഴും ഇടാറുള്ളത്. നമ്മൾ നമ്മുടെ മറ്റു വ്യക്തികളുടെ മേലാണ് നമ്മുടെ ഭാരങ്ങളുടെ ആഫ്റ്റർ എഫക്ട് കാണിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ അനന്തരഫലം കാണിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഫിലിപ്പീൻസ് ലേഖനത്തിൽ കർത്താവ് പറഞ്ഞിരുന്നു, നിങ്ങളുടെ എല്ലാത്തിലും അല്ലേ സ്തോത്രം പറയുവിൻ, കർത്താവിനെല്ലാം അർപ്പിക്കുവിൻ. അതിനുശേഷം പറയുകയാണ്, സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം നിങ്ങളുടെ നിലവുകളെ ഹൃദയങ്ങളെയും കാക്കും എന്ന് പറയുന്നു. അപ്പൊ നമ്മളൊരു ദൈവിക സമാധാനത്തിലാണ് നമ്മൾ കടന്നു വരുന്നതെങ്കിൽ, അതല്ലാതെ നമ്മൾ മറ്റുള്ളവരുടെ മേൽ നമ്മുടെ സാഹചര്യങ്ങളെ പഴിചാരുകയും ഈ സാഹചര്യങ്ങളിൽ കർത്താവിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അത് ഞാൻ ഉദ്ദേശിക്കുന്ന തലത്തിൽ കാര്യങ്ങൾ നടന്നില്ല എന്നുള്ള രീതിയിൽ മറ്റുള്ളവരുടെ മേൽ പഴിചാരുന്ന ഒരു മനോഭാവമാണ് നമ്മുടെ ഹൃദയത്തിലെങ്കിൽ, അതല്ലാതെ ഒരു സമാധാനത്തിന്റെ സകല ബുദ്ധിയും കഴിഞ്ഞ സമാധാനത്തിന്റെ അവസ്ഥയിലല്ല നമ്മളെങ്കിൽ, അതിന്റെ അർത്ഥം നമ്മുടെ ഈ ഭാരങ്ങൾ നമ്മൾ ഇട്ടിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ തന്നെ സൂക്ഷിക്കുന്നത് കൊണ്ടാണ് ഇത് ആരുടെ മേലെങ്കിലും ഇറക്കി വെക്കാൻ നമ്മൾ പണിപ്പെടുകയും ആ ഭാരത്തിന്റെ അനന്തരഫലം നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടെ മേൽ നമ്മൾ പലപ്പോഴും ഇറക്കി വെക്കുകയും, ഒരുപക്ഷെ ഓഫീസിൽ നമ്മുടെ സഹപ്രവർത്തകരായിരിക്കാം, നമ്മുടെ കുടുംബത്തിലുള്ളവരായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലായിരിക്കാം, നമ്മൾ പലപ്പോഴും നമ്മുടെ ദേഷ്യം കാണിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ മേലായിരിക്കാം. പക്ഷെ ഈ ഭാരം ഇറക്കി വെക്കേണ്ടത് കർത്താവിലാണെങ്കിൽ, കർത്താവിലാണ് നമ്മൾ ഭാരം ഇറക്കി വെച്ചതെങ്കിൽ, നമ്മുടെ ഫിലിപ്പിയർ എന്ന് കാണുന്ന പോലെ നമ്മുടെ സകല സമാധാനത്തിൽ നമ്മുടെ ബുദ്ധിയെ കവിയുന്ന സമാധാനത്തിലായിരിക്കും നമ്മളുടെ ജീവിതം, അല്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് പ്രതികരിക്കുക എന്നോർക്കുക. ഇനി നമ്മൾ കർത്താവിന്റെ അടുക്കൽ വന്നു, നമ്മുടെ ഭാരങ്ങൾ കർത്താവിന്റെ മേൽ ഇട്ടു, നമ്മൾ അവനെല്ലാം സമർപ്പിച്ചു. പ്രിയപ്പെട്ടവരെ അവിടെ അങ്ങോട്ട് നിർത്തരുത്. കർത്താവ് ആ സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള മാർഗം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഹെബ്രായ ലേഖനത്തില് പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടം കൊണ്ട് മാത്രമേ നമ്മൾ തൃപ്തിപ്പെടാവുള്ളൂ. ഹെബ്രായ ലേഖനം 4-ാം അധ്യായത്തില് അതിന്റെ 14-ും 15-ും 16-ും വചനങ്ങളില് Hebrews 4:14-16 ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടെ കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്ക് മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽക്കസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുക്കൽ ചെല്ലുക. നമ്മുടെ എല്ലാ ഭാരങ്ങളും നമ്മൾ ഇറക്കിയെത്തിയതിന് ശേഷം നമ്മൾ ചെല്ലേണ്ട സ്ഥലം കർത്താവിന്റെ കൃപാസനമാണ്. ഈ അവിടെ നമ്മൾ ഒറ്റയ്ക്കല്ല പോകുന്നത്. പക്ഷെ ഓർക്കുക, കർത്താവിന്റെ കൃപാസനത്തിലേക്ക് നമ്മൾ പോകുന്നത് ഒരു പ്രൈവറ്റ് അഫെയറാണ്, അല്ലെങ്കിൽ പ്രൈവറ്റ് കാര്യമാണ്. ഇവിടെ ഒരു ജനക്കൂട്ടം മൊത്തം കർത്താവിന്റെ കൃപാസനത്തിലേക്ക് പോയി എന്നുള്ളതല്ല. ഇവിടെ ഞാനും എന്റെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൈപിടിച്ച് അവിടെയാണ്, ഇവിടെയാണ് പറയുന്നത്, ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കടന്നു ഒരു ശ്രേഷ്ഠ മരോഗ്യത നമുക്കുള്ളതുകൊണ്ട്. നമുക്കറിയാം, പഴയ നിയമത്തിൽ മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്ത് വർഷത്തിൽ ഒന്ന് കയറുന്നത് ഒരു 10-25 ആൾക്കാരും കൊണ്ടല്ല അവിടെ കയറുന്നത്. അവൻ തന്നെ വ്യക്തിപരമായി, അല്ലെ, അവൻ തന്നെ ശുദ്ധീകരിച്ചതിന് ശേഷം ആണ് മഹാപുരോഹിതൻ ആ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറി ചെല്ലുന്നത്. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂടെ, അതായത് കർത്താവായ യേശു ക്രിസ്തുവിനാൽ കഴുകപ്പെട്ട് വിശുദ്ധി പ്രാപിച്ച നമ്മൾ, അതായത് നമ്മൾ നമ്മുടെ ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ചു, നമ്മളുടെ ഒരു കർത്താവിനോടുള്ള റിപ്പൻ്റൻസിൽ എളിമയിൽ നമ്മൾ കർത്താവിനോട് യേശു ക്രിസ്തുവിനോട് കൂടെ നമ്മൾ കൃപാസനത്തിലേക്ക് അടുത്തേക്ക് വരണം. അവിടെ ഒരു പ്രൈവറ്റ് അഫെയറാണ്. അവിടെ നമ്മളും നമ്മുടെ കർത്താവും ആയിട്ടുള്ള ആ കർത്താവ് ഇരിക്കുന്ന മേസി സീറ്റ്, അല്ലെ, കൃപയുടെ ആസനം, കൃപയുടെ ആ സീറ്റിലേക്ക്, കർത്താവിന്റെ അടുത്തേക്ക് ഒരു യേശുക്രിസ്തുവിൻ്റെ കൂടെ വ്യക്തിപരമായി ചെല്ലുന്ന കാര്യത്തിനാണ് ഇവിടെ പറയുന്നത്. അവിടെ കാരണം നമുക്ക് കർത്താവിൻ്റെയിൽ നിന്ന് കരുണ, ആദ്യം നമുക്ക് കരുണ ലഭിക്കും. നമുക്ക് കരുണ വേണ്ടത് നമ്മുടെ ചെയ്തു കൂട്ടിയ പാവങ്ങളുടെയും മറ്റ് ബേർഡൻസിന്റെയും എല്ലാത്തിൽ നിന്നൊരു മോചനം, അത് നമുക്ക് കരുണ. അവിടെ കർത്താവ് അവിടെ ആദ്യം അതാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്, അവിടെ കരുണ ലഭിക്കുക. കർത്താവ് നമുക്ക് കരുണ തരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ബോൾഡ്നെസ്സിനോടുകൂടി, അതായത് ഉറപ്പോടുകൂടി, ധൈര്യത്തോടുകൂടി കൃപാസനത്തിന്റെ അടുത്തേക്ക് ചെല്ലുക. കാരണം നമ്മുടെ കൂടെ ആരുണ്ട്? നമ്മുടെ കൂടെ നമ്മുടെ മഹാപുരോഹിതനായ യേശു ക്രിസ്തു നമ്മുടെ കൂടെയുണ്ട്. അവനറിയാം നമ്മൾ ചെയ്ത കാര്യങ്ങൾ. അവനറിയാം നമ്മൾ ചെയ്ത ഒരു എന്തോ തെറ്റായ തീരുമാനങ്ങളുടെ അനന്തരഫലമാണ് നമ്മുടെ ഈ ഭാരവും ബുദ്ധിമുട്ടും വിഷമങ്ങളും എന്ന് അവനറിയാം. അവനറിയാത്തവനല്ല. അവൻ പാവമൊഴികെ എല്ലാത്തിലും എന്നോട് സമമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ. അതുകൊണ്ട് നമുക്ക് കർത്താവിന്റെ അടുത്തേക്ക് ധൈര്യമായിട്ടും ബോൾഡായിട്ടും വിശ്വാസത്തോടെയും, അല്ലെ, ഉറപ്പോടുകൂടിയും നമുക്ക് കർത്താവിന്റെ അടുത്തേക്ക് ധൈര്യമായിട്ട് ചെല്ലാമെന്നാണ് ഹെബ്രായ ലേഖനം 4:14-16 നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് ധൈര്യത്തോടു കൂടി കർത്താവിന്റെ അടുത്തേക്ക് ചെല്ലുക. അവിടെ കർത്താവ് നമുക്ക് കരുണ തരും. കരുണ തന്നതിന് ശേഷം കർത്താവ് നമുക്ക് ആ സാഹചര്യങ്ങളിൽ എങ്ങനെ പ്രതികരിക്കണമെന്നും ആ സാഹചര്യങ്ങളെ എങ്ങനെയാണ് നമ്മൾ അല്ലെങ്കിൽ അഭിമുഖീകരിക്കേണ്ടതെന്നും ആ സാഹചര്യങ്ങളിൽ എന്താണ് കർത്താവിന്റെ പ്ലാൻ എന്നും കാണിക്കുവാനുള്ള കർത്താവിന്റെ ഗ്രേസ് നമുക്ക് കർത്താവ് തരും. ഒരുപക്ഷെ ആ സാഹചര്യങ്ങൾ മാറുന്നില്ലായിരിക്കാം, ഒരുപക്ഷെ അത് മാറുന്നില്ലായിരിക്കാം. പക്ഷേ ആ സാഹചര്യങ്ങളിൽ കർത്താവ് നമ്മളെ കർത്താവിന്റെ കൃപ, പോളിനോട് പറഞ്ഞില്ലേ, പൗലോസിനോട് കർത്താവ് പറഞ്ഞില്ലേ, എന്റെ കൃപ നിനക്ക് മതി, എന്റെ കൃപ മതി. ഒരുപക്ഷെ നമ്മളെ കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കുന്നത് എനിക്ക് നിന്റെ കൃപ മതി എന്നുള്ള ആ വചനം കൊണ്ടായിരിക്കും. ഒരുപക്ഷെ കർത്താവ് ആ സാഹചര്യങ്ങളെ മാറ്റിയേക്കും. പക്ഷെ എന്ത് തന്നെയാണേലും നമുക്ക് കർത്താവിൽ നിന്ന് കൃപ പ്രാപിക്കാൻ നമുക്ക് ചെല്ലേണ്ട ഇടം യേശു ക്രിസ്തുവിനോടുകൂടിയുള്ള കർത്താവിന്റെ കൃപാസനമാണ്. ഇത് നമ്മൾ വിശ്വാസത്താൽ ചെയ്യുകയാണെങ്കിൽ കർത്താവിന്റെ അടുത്ത് വരികയും നമ്മുടെ ഭാരങ്ങളും നമ്മുടെ ബുദ്ധിമുട്ടുകളും കർത്താവിൽ മേലിടുകയും കർത്താവിന്റെ കൃപാസനത്തിൽ യേശു ഒന്നിച്ച് വ്യക്തിപരമായി കർത്താവിന്റെ കൃപാസനത്തിൽ വരികയാണെങ്കിൽ നമുക്ക് തീർച്ചയായും കർത്താവ് നമ്മളെ കൃപയാൽ നടത്തും. ദൈവം നമ്മളെ ആശ്വസിപ്പിക്കും. ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.